Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്കാം, വചനപൂരിതരാകാം, വരമേഗണമേ നാഥ, തുണയേഗണമേ നാഥ, കനിവേഗണമേ നാഥ, വരമേ
വിശുദ്ധ കൂടാരത്തെ ചുറ്റിപ്പറ്റിയുള്ള വളരെ സൂക്ഷ്മമായ നിർമ്മിതി നിയമങ്ങളും അവയുടെ നിലനിൽപ്പിനാവശ്യമായ ചിട്ടകളെയും അവയുടെ ഉപയോഗത്തിൽ നിർവഹിക്കേണ്ട കർമാദികളെയും കുറിച്ചാണ് പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനത്തിൽ നാം വിശകലനം ചെയ്യുന്നത്. ഇസ്രായേൽ ജനതയുടെ ആരാധനക്രമ ജീവിതത്തിന്റെ ഭാഗമാണ് ബലിയർപ്പണം. അത് പൗരോഹിത്യ പാരമ്പര്യത്തിൽ നിർമ്മിതമായ ഒരു കൂടാരത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് തുടർന്നുള്ള വിവരണം. കർമാദികൾക്കാവശ്യമായ ചെറിയ സാധന സാമഗ്രികളെക്കുറിച്ച് പോലും ഗ്രന്ഥകാരൻ വളരെ ക്ലിപ്തമായിട്ട് കൃത്യമായിട്ട് കുറിച്ചു വച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ജീവിത നിഷ്ഠയ്ക്കും ഏകീകരണത്തിനും ആവശ്യമായ ഈ ആരാധനക്രമ ചിട്ടവട്ടങ്ങളുടെ പഠനം പൗരോഹിത്യ പാരമ്പര്യത്തെ ആസ്പദമാക്കി നമുക്ക് ഈ പ്രക്ഷേപണത്തിൽ ശ്രവിക്കാം.
ഇസ്രായേലെ നയിച്ചവൻ മോശയെങ്കിലും ദൈവാത്മാവിലൂടെ തന്റെ ജനത്തെ നയിച്ചവൻ, ഹാരാനിലൂടെയും കാനാനിലൂടെയും തൻ ജനത്തെ വിളിക്കുന്നു ദൈവം, ഈ ലോകത്തെ നയിക്കുന്നു ദൈവം.
കരുവേല മരം കൊണ്ടൊരു ബലിപീഠം പണിയണം, അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും അഞ്ചുമുഴം, ഉയരം മൂന്ന് മുഴം. ബലിപീഠത്തിന്റെ നാല് മൂലകളിലും അതോടൊന്നിച്ചു ചേർന്ന് നിൽക്കുന്ന നാലു കൊമ്പുകൾ നിർമ്മിച്ചോടുകൊണ്ടു പൊതിയണം. ചാരപാത്രങ്ങൾ, കോരികൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിങ്ങനെ ബലിപീഠത്തിങ്കൽ ആവശ്യമുള്ളുപകരണങ്ങളെല്ലാം ഓടുകൊണ്ടു നിർമ്മിക്കണം. ഈ ബലിപീഠത്തിനു വേണ്ടി ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ചട്ടക്കൂടുണ്ടാക്കണം. അതിൻ്റെ നാലു മൂലയിലും ഓരോ ഓട്ടുവളയം ഘടിപ്പിക്കണം. ചട്ടക്കൂട് ബലിപീഠത്തിൻ്റെ മുകളിലത്തെ അരികുപാളിക്ക് കീഴിൽ ഉറപ്പിക്കണം. അത് ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കട്ടെ. കരുവേല മരം കൊണ്ടു തന്നെ ബലിപീഠത്തിന് തണ്ടുകൾ വച്ച് ഓടുകൊണ്ടു പൊതിയണം. ബലിപീഠം വഹിച്ചു കൊണ്ടുപോകാനായി പിന്നെ അതിൻ്റെ ഇരുവശങ്ങളിലും വളയങ്ങൾ ഘടിപ്പിച്ചവയിലൂടെ തണ്ടുകൾ വയ്ക്കണം. പലകകൾ കൊണ്ടകം പൊള്ളയായിട്ടായിരിക്കണം ഈ ബലിപീഠം തീർക്കേണ്ടത്.
സ്നേഹമറിഞ്ഞിടാം സത്യമായി നൽകണേ.
നാം ശ്രവിക്കുന്ന പൗരോഹിത്യ പാരമ്പര്യത്തിലുള്ള വിവരണങ്ങളെല്ലാം ഗ്രന്ഥകാരൻ ചരിത്രത്തിന്റെ ഭാഗമെന്നോണം രചന നടത്തിയിരിക്കുന്നത് മനോഹരമായിട്ട് കോർത്തിണക്കിക്കൊണ്ടാണ്. ഇനി നമുക്ക് കൂടാരത്തിന് ചുറ്റും ഒരുക്കേണ്ട അങ്കണത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ശ്രദ്ധിക്കാം. കൂടാരത്തിനൊരങ്കണമുണ്ടാക്കണം. അങ്കണത്തിന്റെ തെക്ക് ഭാഗത്ത് നേർമയായി നെയ്തെടുത്ത ചണത്തുണി കൊണ്ട് 100 മുഴം നീളത്തിലൊരു മറയുണ്ടാക്കണം. അതിനിരുപത് തൂണുകൾ വേണം. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടുള്ളതായിരിക്കണം. തൂണുകൾക്ക് വെള്ളി കൊണ്ട് കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കണം. അപ്രകാരം തന്നെ വലതു ഭാഗത്ത് നെടുകെ 100 മുഴം നീളമുള്ള മറയും മറ തൂക്കുന്നതിന് 20 തൂണുകളും അവയ്ക്കിരുപത് ഓട്ടുപാദകുടങ്ങളും വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും പട്ടകളും ഉണ്ടായിരിക്കണം. പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതിക്കൊത്ത് 50 മുഴം നീളമുള്ള മറയും 10 തൂണുകളും അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കിഴക്ക് ഭാഗത്തെ മുറ്റത്തിൻ്റെ വീതി 50 മുഴമായിരിക്കണം. കവാടത്തിൻ്റെ ഒരു ഭാഗത്ത് 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കവാടത്തിൻ്റെ മറുവശത്ത് 15 മുഴം നീളമുള്ള മറയും 3 തൂണുകളും അവയ്ക്ക് 3 പാദകുടങ്ങളും വേണം. പിന്നങ്കണ കവാടത്തിനിരുപതുമുഴം നീളമുള്ളൊരു യവനികയുണ്ടാക്കണം. യവനികയുണ്ടാക്കണം. ഇനി പറയുന്നത് ഈ യവനിക അല്ലെങ്കിൽ ഈ വിരികൾ എപ്രകാരം കൃത്യമായിട്ടുണ്ടാക്കണം എന്നാണ്. നീലം, ധൂമ്രം, കടും ചമപ്പെന്നീ നിറങ്ങളുള്ളതും നേർമയായി നെയ്തെടുത്തതും ചിത്രത്തയ്യൽ കൊണ്ടലങ്കരിച്ചതുമായ ചണവസ്ത്രം കൊണ്ടാണ് യവനിക തീർക്കേണ്ടത്. അതിന് 4 തൂണുകളും അവയ്ക്ക് 4 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. അങ്കണത്തിനും ചുറ്റുമുള്ള തൂണുകൾക്കെല്ലാം വെള്ളി കൊണ്ടുള്ള പട്ടകളും കൊളുത്തുകളും ഓട്ടുപാദകുടങ്ങളും ഉണ്ടായിരിക്കണം. അതിനു ചുറ്റും 5 മുഴമുയരത്തിൽ നേർമയായി നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ള മറയും തൂണുകൾ കോടുകൊണ്ടുള്ള മറയും പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കൂടാരത്തിലെ ഉപയോഗത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും അങ്കണത്തിൻ്റെ മറയ്ക്ക് വേണ്ട കുറ്റികളും ഓടുകൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കണം. കൂടാരത്തിലെ വിളക്കെപ്പോഴും കത്തി നിൽക്കാൻ ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവണ്ണ കൊണ്ടുവരാൻ ജനത്തോടു പറയണം. സമാഗമ കൂടാരത്തിനുള്ളിൽ സാക്ഷ്യപേടകത്തിന് മുന്നിലുള്ള തിരശീലയ്ക്ക് വെളിയിൽ ഈ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെ കർത്താവിൻ്റെ മുന്നിൽ കത്തി നിൽക്കട്ടെ. അതിനഹറോനും അവൻ്റെ പുത്രന്മാരുമേറെ ശ്രദ്ധ വയ്ക്കണം. ഇസ്രായേൽക്കാർ തലമുറ തോറും അനുഷ്ഠിക്കേണ്ട ശാശ്വത നിയമമാണിത്, ശാശ്വത നിയമമാണിത്.
മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം, മരതകം, ഇന്ദ്രനീലം, പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം, പത്മരാഗം, ഗോമേദകം, സൂര്യകാന്തം, എന്നീ രത്നങ്ങൾ പോൽ വിളങ്ങും ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾ.
നാം ഇനി പുറപ്പാടിൻ്റെ 28-ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. പുരോഹിത വസ്ത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരണം. ദേവാലയം, ദേവാലയങ്കണം എന്നിവയുണ്ടെങ്കിൽ പിന്നെ പുരോഹിതനും പുരോഹിത വസ്ത്രങ്ങളുമുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. ഇസ്രായേൽ ജനതയുടെ രൂപീകരണ കാലത്തു തന്നെ അവരുടെ ആരാധനക്രമത്തിൽ വളർന്നു വന്നതും ഇന്നും നിലനിൽക്കുന്നതുമായ ഈ പൗരോഹിത്യ വസ്ത്രങ്ങളെക്കുറിച്ച് നമുക്കിനി പഠിക്കാം. പുരോഹിതന്മാരായ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരനായ ഹറോനെയും അവൻ്റെ പുത്രന്മാരായ നാദാബ്, അബീറു, എലയാസറി, താമർ എന്നിവരെയും ഇസ്രായേലിൻ്റെ ഇടയിൽ നിന്ന് എൻ്റെ പക്കലേക്ക് വിളിക്കുക. നിന്റെ സഹോദരനായ ഹറോന് മഹിമയും അഴകും നൽകുന്നതിന് അവനു വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കണം. അഹറോൻ എൻ്റെ പുരോഹിതനായ അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ നൈപുണ്യം നൽകിയിട്ടുള്ള വിദഗ്ധരോട് നീ ആവശ്യപ്പെടണം. അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ, ഉരസ്ത്രാണം, എഫോദ, നീലയങ്കി, ചിത്രത്തയ്യലുള്ള മേലങ്കി, തലപ്പാവ്, അരപ്പട്ട എന്നിവയാണ്. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹറോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ. സ്വർണനൂൽ, നീലം, ധൂമ്രം, കടും ചമപ്പെന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി നെയ്തെടുത്ത ചണം എന്നിവ അവർ ഇതിനുപയോഗിക്കണം. ഇനിയും വളരെ വിശദമായിട്ട്, വ്യക്തമായിട്ട് ഈ വിവരണം തുടരുകയാണ്. സ്വർണനൂൽ, നീലം, ധൂമ്രം, കടും ചമപ്പെന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി നെയ്തെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായവർ ഫോദ് നിർമ്മിക്കട്ടെ. അതിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് അതിൽ രണ്ട് തോൾവാറുകൾ പിടിപ്പിക്കട്ടെ. പിന്നെ ഫോദ് കെട്ടിയുറപ്പിക്കാനായി അതിന്മേലൊരു പട്ടയും പിടിപ്പിക്കണം.
ശുശ്രൂഷകരാ പുരോഹിത ശ്രേഷ്ഠന്മാർ, അഹരോനിൽ സോദരങ്ങൾ കൂട്ടായ സേവകന്മാർ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുമപ്പോൾ ദൈവസമക്ഷം മനുജർക്ക് മധ്യസ്ഥരായി.
ഇസ്രായേലിന്റെ ജീവിതത്തിലെ ഏറെ സമുന്നതമായ ഉപാസനയാണ് കർത്താവ് നൽകിയ കൽപ്പനകളോടുള്ള വിശ്വസ്തത. മോശ കർത്താവിന്റെ മലയിൽ കൽപ്പനകൾ സ്വീകരിച്ചു, പിന്നെ അത് ഇസ്രായേൽ ജനത്തിന് ഭരമേൽപ്പിച്ചു. കൽപ്പനകളുടെ ഫലകങ്ങൾ കൂടാരം നിർമ്മിച്ച് അതിൽ സംരക്ഷിച്ചു. അത് തങ്ങളുടെ മധ്യയുള്ള ദൈവീക സാന്നിധ്യത്തിന്റെ പ്രതീകമായി മാറുന്നു. ഇതിനുശേഷമാണ് സംഘടിതമായ ആരാധനക്രമ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ ജീവിതത്തിൽ വളർന്നു വരുന്നതെന്ന് പുറപ്പാടിന്റെ പുസ്തകം വ്യക്തമാക്കുന്നു. അതിനു മുൻപ് ബലിയർപ്പണത്തെക്കുറിച്ച് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അത് പുരാതന വിജാതീയ മതങ്ങളിൽ നിന്നും, വിശിഷ്യ ഈജിപ്ഷ്യൻ ദൈവങ്ങൾക്കായുള്ള ബലികളുടെ പാരമ്പര്യത്തിൽ നിന്നും വളർന്നു വന്നിട്ടുള്ളതാണെന്ന് നിരൂപകന്മാർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മോശയോടൊപ്പമുള്ള ഇസ്രായേൽ ജനത്തിന്റെ വിമോചനത്തിന്റെയും പുറപ്പാടിന്റെയും ചരിത്രത്തിൽ വിരിയുന്ന ദൈവാരാധനയുടെ പൗരോഹിത്യ പാരമ്പര്യത്തിലുള്ള സംവിധാനങ്ങൾ ഇനിയും അടുത്ത പ്രക്ഷേപണത്തിൽ.
ഇസ്രായേലിൻ ദൈവജനമതിൻ പുറപ്പാട്, നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവകുലമതിൻ പുറപ്പാട്.
പുറപ്പാടിന്റെ ഈ പരമ്പരയിൽ ഉപയോഗിച്ച ഗാനങ്ങൾ അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേശ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. ഇത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിൽ ശ്രവിക്കാം.